2020 ജൂലൈ 8 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 6 പേജിൽ നിന്നും സ്വർണ്ണക്കടത്തിലെ ഉന്നത ബന്ധവും കണ്ടെത്തണം. മുഖപ്രസംഗം. തിരുവനന്തപുരം വിമാനത്താവളം വഴി ഏറ്റവും ഒടുവിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഏറെ ശ്രദ്ധേയമായത് അതിന് പിന്നിലുള്ള അത്യുന്നത ബന്ധങ്ങളുടെ പേരിലാണ്. നയതന്ത്ര ചാനലിലെ സൗകര്യം ഉപയോഗപ്പെടുത്തിയതിന് മാത്രമല്ല വിഷയം. ഭരണസ്ഥിര കേന്ദ്രത്തിൽ വരെ നീണ്ടു ചെല്ലുന്നതാണ് അതിന്റെ കണ്ണികൾ. ഒരേ സമയം അമ്പരപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്യുന്ന ഈ യാഥാർത്ഥ്യത്തിന് മുന്നിൽ സർക്കാർ തന്നെ പകച്ചുപോയതിൽ അത്ഭുതമില്ല. കോടാനുകോടി രൂപയുടെ സ്വർണമാണ് ഓരോ വർഷവും വിമാനത്താവളം വഴി മാത്രം അധികൃതരുടെ കണ്ണുവെട്ടിച്ച് ഇവിടെ എത്തുന്നത്. കള്ളക്കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെക്കുറിച്ചും കള്ളക്കടത്ത് സ്വർണം ചെന്നു ചേരുന്ന ഇടങ്ങളെക്കുറിച്ചുമൊക്കെ അറിയാത്തവരല്ല ഔദ്യോഗിക സംവിധാനങ്ങൾ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗം വഴിയെത്തിയ 15 കോടി രൂപ വിലമതിക്കുന്ന 30 കിലോ സ്വർണം UAE ഇവിടത്തെ കോൺസുലർ കേന്ദ്രത്തിന്റെ പേരിലായിരുന്നു. ഇതിനു മുൻപും 8-10 തവണ ഇതുപോലുള്ള ഉരുപ്പടികൾ കോൺസുലേറ്റ് വിലാസത്തിൽ എത്തിയതാണ് പുറത്തുവന്നിട്ടുള്ള വിവരം. ഒടുവിലെത്തിയ പാക്കറ്റ് ഏറ്റെടുക്കാനെത്തിയവർ സമർപ്പിച്ച രേഖകളിൽ കസ്റ്റംസ് അധികൃതർ കണ്ടെത്തിയ പിഴവാണ് കള്ളക്കടത്ത് വെളിപ്പെടാനും സാധനം ഏറ്റുവാങ്ങാനെത്തിയവർ കുടുങ്ങാനും നിമിത്തമായത്. കോൺസുലേറ്റിൽ മുൻപ് PRO ആയിരുന്ന സരിത്തെന്ന യുവാവിനെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂട്ടപ്രതിയെന്ന് കസ്റ്റംസ് കരുതുന്ന സ്വപ്ന സുരേഷ് എന്ന വനിത ഇപ്പോൾ ഒളിവിലാണത്രേ. ഇവർക്ക് സർക്കാരിന്റെ ഉന്നത തലങ്ങളിലും പിടിപാടും രഹസ്യബന്ധങ്ങളുമാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിന് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വാർത്താ പ്രാധാന്യം നൽകുന്നത്. മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള IT വകുപ്പിലെ ഓപ്പറേഷൻ മാനേജർ തസ്തികയിൽ ഉദ്യോഗം നോക്കിയിരുന്ന സ്വപ്ന സുരേഷ് ഉന്നത തലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചാണ് ഇതുപോലുള്ള അനധികൃത ഇടപാടുകൾ നടത്തിവന്നതെന്നാണ് പുറത്തുകൊണ്ടുവന്നിരിക്കുന്ന വിവരം. IT വകുപ്പിലെത്തുന്നതിന് മുൻപ് വിമാനത്താവളത്തിലും അതിനുശേഷം UAE കോൺസുലേറ്റിലും ഇവർ ഉദ്യോഗം വഹിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിൽ IT സെക്രട്ടറിയുമായുള്ള ഇവരുടെ അടുപ്പത്തെക്കുറിച്ചുള്ള കഥകളും സ്വർണ്ണക്കടത്ത് സംഭവത്തിന് മേമ്പൊടിയായി ഒപ്പമുണ്ട്. സർക്കാരിലെ മറ്റു ചില ഉന്നതരുമായി കള്ളക്കടത്ത് സംഘത്തിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ള സൂചനകൾ. അങ്ങേയറ്റം ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റിലായ സരിത്തിനും ഒളിവിൽ പോയ സ്വപ്ന സുരേഷിനും തങ്ങളുടെ കള്ളക്കടത്ത് ഇടപാടുകൾക്ക് ഒത്താശ നൽകിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിലെ ഉന്നതരാണെന്ന ആരോപണത്തിൽ തെല്ലെങ്കിലും കഴമ്പുണ്ടെങ്കിൽ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുള്ള ഉന്നതരെക്കുറിച്ച് അറസ്റ്റിലായ സരിത്ത് വെളിപ്പെടുത്തിയതായി വാർത്ത വന്നിട്ടുണ്ട്. ഇത്തരക്കാർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നെല്ലും പതരും നിറഞ്ഞതാകുമെന്നറിയാം. അതിലെ സത്യവും വസ്തുതകളും തിരിഞ്ഞു കണ്ടെത്തി ഈ ശൃംഖലയിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും വെളിച്ചെത്തിക്കൊണ്ടുവരാൻ കഴിയണം. പ്രത്യേകിച്ചും കള്ളക്കടത്തുകാർക്കും സംരക്ഷണവും ഒത്താശയും നൽകിയ ഉദ്യോഗസ്ഥമാന്യന്മാരുടെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നത് കാണാൻ ജനങ്ങൾക്കുമുണ്ട് എന്തെന്നില്ലാത്ത കൗതുകം. ഭാരിച്ച ശമ്പളവും മറ്റ് ജ്ഞാനവധ സുഖസൗകര്യങ്ങളും പറ്റുന്ന സർക്കാരിലെ ഉന്നതന്മാർ ഇതുപോലുള്ള കള്ളക്കടത്തുകാരുടെ പിണിയാളുകളായി മാറുന്നത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന കാര്യം വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് ഈ സ്വർണ്ണക്കടത്തിലുൾപ്പെട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ ഇവർക്കുവേണ്ടി വീടുപണി ചെയ്ത ഭരണവർഗ മേലാളന്മാരെ കണ്ടെത്തി അർഹമായ ശിക്ഷ നൽകാൻ സർക്കാരും നടപടി കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തിലുൾപ്പെട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ ഇവർക്കുവേണ്ടി വീടുപണി ചെയ്ത ഭരണവർഗ മേലാളന്മാരെ കണ്ടെത്തി അർഹമായ ശിക്ഷ നൽകാനും സർക്കാരും നടപടി കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. സ്വർണം കടത്താൻ UAE കോൺസുലേറ്റിനെ മറയാക്കിയത് വലിയ കുറ്റകൃത്യം തന്നെയാണ്. പിടിക്കപ്പെടുകയില്ലെന്ന അതിരു കവിഞ്ഞ വിശ്വാസമാണ് ഈ വളയമില്ലാ ചാട്ടത്തിന് ഗൂഢസംഘത്തെ പ്രേരിപ്പിച്ചിരിക്കുക. എന്നാൽ പല നാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന പഴമൊഴി അനർത്ഥമാകുകയാണ് ഇവിടെ. കള്ളക്കടത്ത് പോലുള്ള രാജ്യദ്രോഹ ഇടപാടുകൾക്ക് പിന്നിൽ എപ്പോഴും ഉന്നത ബന്ധങ്ങൾ സഹായകമാവാറുണ്ട്. ഈ സംഭവത്തിൽ പ്രത്യക്ഷത്തിലുൾപ്പെട്ട രണ്ടുപേരും കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരാണെന്നുള്ളതാണ് ശ്രദ്ധേയമായത്. അവരിൽ വനിതയുടെ നിറസാന്നിധ്യവും അവർക്ക് ഉന്നതങ്ങളിലുള്ള പിടിപാടും കാര്യങ്ങൾ എളുപ്പമാക്കാൻ ഏറെ സഹായിച്ചിരിക്കണം. സ്വർണ്ണക്കടത്തിന്റെ അഖിലേന്ത്യ തലസ്ഥാനമെന്നാണ് കേരളം അറിയപ്പെടുന്നത്. ഈ കോവിഡ് കാലത്ത് പോലും ഗൾഫിൽ നിന്ന് സ്ഥിരമായി ഇവിടെ സ്വർണം വന്നിറങ്ങുന്നുണ്ട്. ചാർട്ടേഡ് വിമാനം വഴി പോലും കള്ളക്കടത്ത് സ്വർണം എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിമാനത്താവളത്തിൽ കള്ളക്കടത്ത് സ്വർണം പിടികൂടിയിരുന്നു. UAE കോൺസുലേറ്റിന്റെ മറവിൽ നടന്ന സ്വർണ്ണക്കടത്ത് വലിയ കുറ്റകൃത്യമെന്നത് കൂടാതെ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും 4 ലക്ഷത്തോളം മലയാളികൾക്ക് ജീവിതഭദ്ര ഒരുക്കുന്ന സംസ്ഥാന സർക്കാരുമായി ഊഷ്മള ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഗൾഫ് രാജ്യമാണ് UAE. തിരുവനന്തപുരത്ത് അവർ കോൺസുലേറ്റ് ഓഫീസ് തുറന്നത് തന്നെ മലയാളികളുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. ഇന്ത്യന് പോകുന്ന ചില കുബുദ്ധികൾ കോൺസുലേറ്റിന്റെ പേരുപയോഗിച്ച് സ്വർണ്ണക്കടത്തിലേർപ്പെട്ടുവെന്ന വാർത്ത മലയാളികൾക്കാകമാനം നാണക്കേടുണ്ടാക്കുന്നതാണ്. സ്വർണ്ണക്കടത്ത് അപങ്കുരം തുടങ്ങുന്നതിന്റെ കാരണം കൂടി അറിയേണ്ടതുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലും ഇവിടെയുമുള്ള വിലയിലെ അന്തരമാണ് സ്വർണ്ണക്കടത്തിന് പിന്നിലെ മുഖ്യ പ്രേരക ശക്തി. സ്വർണത്തിന് കേന്ദ്രം ചുമത്തുന്ന വർദ്ധിച്ച തീരുവ കള്ളക്കടത്തുകാർക്കുള്ള പ്രോത്സാഹനം കൂടിയാണ്. സ്വർണ്ണ ഇറക്കുമതിക്ക് 15% തീരുവ നൽകേണ്ടി വരുന്നത്. മുൻപ് തീരുവ 5% കുറച്ചപ്പോൾ കള്ളക്കടത്ത് ഏതാണ്ട് നിലച്ചതായിരുന്നു. ഒരർത്ഥത്തിൽ സർക്കാരിന്റെ കാലോചിതമല്ലാത്ത നികുതി നയമാണ് കള്ളക്കടത്ത് സംഘങ്ങൾക്ക് തഴച്ചു വളരാനുള്ള അന്തരീക്ഷമൊരുക്കുന്നത്.